2020 ജൂലൈ 30 വ്യാഴാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും. നിറകതിർപ്പങ്കതിയിൽ കെ ജയകുമാർ എഴുതുന്നു, ദൈവദൂതർക്കൊരു പ്രണാമം. വരികൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ കേൾക്കാം.
കോവിഡ് 19 നമ്മുടെ ജീവിതങ്ങളെ തകിടം മറിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊറോണ വൈറസ് നമ്മുടെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും രോഗികളുടെ എണ്ണം പെരുകുന്നു, ചില ദിവസങ്ങളിൽ താഴുകയും ചെയ്യുന്നുണ്ട്. ജാഗ്രത കുറയുകയും അതിന്റെ ഫലമായി കൂടുതൽ ആളുകളിലേക്ക് രോഗം പകരുകയും ചെയ്യുമ്പോൾ അത് ചികിത്സാ കേന്ദ്രങ്ങളിൽ സൃഷ്ടിക്കുന്ന പുതിയ പ്രശ്നങ്ങളെക്കുറിച്ച് ആരും അധികം ശ്രദ്ധിക്കുന്നില്ല. ഡോക്ടർമാർ, നഴ്സുമാർ, ലാബ് ടെക്നീഷ്യന്മാർ, മറ്റു ജീവനക്കാർ എന്നിവരുടെ ദിനംപ്രതി വർദ്ധിക്കുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ചും സഹനത്തെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും യാതനയെക്കുറിച്ചും നമുക്ക് വേണ്ടത്ര ധാരണയില്ല. ഇത്രയും പേരെ ഒരുമിച്ച് ചികിത്സിക്കണമെങ്കിൽ അതിനുവേണ്ട സന്നാഹവും ബദ്ധപ്പാടും ചെറുതല്ല. സ്വതന്ത്രമായി പുറത്തിറങ്ങാൻ പറ്റാത്തതിൽ ധാർമ്മിക രോഷം കൊള്ളുന്നവരും നിയന്ത്രണങ്ങളുടെ യുക്തിരാഹിത്യത്തെപ്പറ്റി പരാതി പറയുന്നവരും പ്രശ്നത്തിന്റെ മാനുഷിക മാനത്തെക്കുറിച്ചും ആരോഗ്യ പ്രവർത്തകരുടെ ജീവിതത്തെക്കുറിച്ചും വേണ്ടത്ര ഓർക്കുന്നില്ല. എം ജിയുടെ കഥാപാത്രം പണ്ടേ പറഞ്ഞതുപോലെ, സേതുവിനെന്നും ഒരാളോടെ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, സേതുവിനോട് മാത്രം. കുറച്ചൊരു സേതുത്വം നമ്മളിലെല്ലാം ഉണ്ടല്ലോ. ഇന്ത്യയിൽ ഇതുവരെ 104 ഡോക്ടർമാർ കോവിഡ് കാരണം മരണപ്പെട്ടു. രോഗം ബാധിച്ച ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും എണ്ണം വളരെ കൂടുതൽ. ഡോക്ടർമാരിലും നഴ്സുമാരിലുമുള്ള രോഗവ്യാപനം വർദ്ധിക്കുകയാണ്. ഒരു ഡോക്ടറോ നഴ്സോ സുഖമില്ലാതെ മാറി നിൽക്കുമ്പോൾ അത് അനേകം രോഗികളെയാണ് ബാധിക്കുന്നത്. രോഗത്തിന്റെ രൂക്ഷത നിലനിൽക്കവേ എല്ലാ ദിവസവും ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും കുറിച്ച് നമുക്കൊന്ന് സൂക്ഷ്മമായി ആലോചിച്ചു നോക്കാം. പച്ചക്കറിയും പലവ്യഞ്ജനവും വാങ്ങാൻ പോയാൽ തിരികെ വന്ന് കൈ കഴുകുന്നത് വരെ നമുക്കാർക്കും സമാധാനമില്ല. എങ്ങനെ പുറത്തിറങ്ങാതിരിക്കാം എന്നാണ് പലരും സ്വാഭാവികമായി ചിന്തിക്കുന്നത്. അതിൽ തെറ്റുണ്ടെന്നല്ല, അനാവശ്യമായ സമ്പർക്കങ്ങൾ ഒഴിവാക്കുക തന്നെയാണ് ഉത്തരവാദിത്ത ബോധമുള്ളവരെല്ലാം ചെയ്യേണ്ടത്. എന്നാൽ ആശുപത്രിയിൽ പോവുകയും രോഗികളുമായി അടുത്ത് ഇടപഴകേണ്ടി വരികയും ചെയ്യുന്ന ഡോക്ടർക്കും നഴ്സുമാർക്കും ഭയന്ന് വീട്ടിലിരിക്കാൻ സാധിക്കുമോ? ഇവർക്ക് മാത്രമല്ല, ശുചീകരണ തൊഴിലാളികൾക്കും അറ്റൻഡർമാർക്കും ലാബിലെ സാങ്കേതിക വിദഗ്ധർക്കും ആർക്കും വീട്ടിലിരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. എന്തെല്ലാം മുൻകരുതലുകൾ എടുത്താലും രോഗികളുമായി അടുത്തിടപഴകുമ്പോൾ രോഗബാധ എന്ന അപകട സാധ്യത എപ്പോഴും ഉണ്ടല്ലോ. ഒരു വൈറസിനെ ആക്രമിക്കാൻ വലിയ പഴുതുകൾ വേണ്ട. ഈ ഭീതിയോടെ തിരികെ വീട്ടിലെത്തിയാലും ആശങ്ക വിട്ടുമാറുകയില്ല. തങ്ങൾ രോഗവാഹകരാണോ, വീട്ടുകാർക്ക് രോഗം പിടിപെടുമോ, ഈ ആശങ്കകൾ അവരുടെ മാനസികാരോഗ്യത്തെയും ബാധിക്കുന്നു. മുൻകരുതലുകൾ എന്ന നിലയ്ക്ക് വീട്ടിനുള്ളിൽ സ്വയം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഡോക്ടർമാരെ എനിക്കറിയാം. ഈ അസ്വാഭാവിക ജീവിതശൈലി ഗൃഹാന്തരീക്ഷത്തിന്റെ സുഖവും ലയവും കെടുത്തിക്കളയുന്നു. അധികമാരും അറിയാത്ത വലിയ ത്യാഗമാണിത്. ഈ സഹനവും ത്യാഗവും കൃതജ്ഞതയോടെ ഓർമ്മിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. 5 മാസമായി ആരംഭിച്ചതാണ് ഈ പരീക്ഷ. എത്രകാലം ഇത് നീളുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. എങ്കിലും പരിഭവവും പരാതിയുമില്ലാതെ മികച്ച ചികിത്സയും പരിചരണവും രോഗികൾക്ക് ഇവർ നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഈ സമ്മർദ്ദത്തിൽ ആശുപത്രികളിലെ സൌകര്യങ്ങൾ പരിമിതപ്പെടുന്നതും മോശമാകുന്നതും സ്വാഭാവികം. ഇത്രയേറെ രോഗികളെ ഒന്നിച്ചു ചികിത്സിക്കാൻ വേണ്ടിയല്ലോ നമ്മുടെ ആശുപത്രികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അവയുടെ ഭരണവും മനുഷ്യ വിഭവവും ക്രമീകരിച്ചിരിക്കുന്നതും ഈ അസാധാരണ സാഹചര്യം മുന്നിൽ കണ്ടിട്ടല്ല. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അക്ഷരാർത്ഥത്തിൽ തങ്ങളെ മറന്ന് ഇവർ സേവനം കാഴ്ചവയ്ക്കുന്നു. കുറഞ്ഞപക്ഷം ചികിത്സാ കേന്ദ്രങ്ങളിലെ കുറവുകളെക്കുറിച്ചും വീഴ്ചകളെക്കുറിച്ചും പരാതി പറയാതിരിക്കാനെങ്കിലും നമുക്ക് കഴിയണം. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ കോവിഡ് മരണനിരക്കുള്ള സംസ്ഥാനമാണ് കേരളം. ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും മഹാരാഷ്ട്രയിലെയും ശരാശരി പ്രതിദിന മരണസംഖ്യ കേരളത്തിലെ ആകെയുള്ള കോവിഡ് മരണത്തെക്കാൾ അധികമാണെന്ന് ഓർക്കണം. അവിടെയെല്ലാം വ്യാപിച്ച അതേ നോവൽ കൊറോണ വൈറസിന്റെ മാരകശേഷി ഇവിടെ കേരളത്തിൽ പിടിച്ചുകെട്ടാൻ കഴിഞ്ഞത് ചികിത്സയുടെ നിലവാരം ഒന്നുകൊണ്ട് മാത്രമാണല്ലോ. ഇതുവരെ കേരളത്തിലെ മരണസംഖ്യ 60. കോവിഡ് കാരണം ഇന്ത്യയിൽ ആകെ മരിച്ചവർ 33,000. നമ്മുടെ ഡോക്ടർമാർ അർഹിക്കുന്നില്ലേ നിർവ്യാജമായ അഭിനന്ദനവും പ്രണാമവും? അവരെ ദൈവദൂതരെന്ന് വിളിക്കുന്നതിൽ അനൌചിത്യമോ അതിശയോക്തിയോ ഇല്ല.